السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم زيننا بزينة الإيمان وجعلنا هداة مهتدين. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. صوت رجل فرشد قرآن سورة الدخان تفسيرانا കഴിഞ്ഞ രണ്ട് ദർസുകളിലായി നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഈ സൂറത്തിലെ 15-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഇന്ന കാശിഫുൽ അദാബ് ഖലീലൻ ഇന്നകും ആഇദൂൻ യൗമ നബ്തിഷുൽ ബത്ഷത അൽകുബറ ഇന്ന മുൻതഖിമൂൻ. അള്ളാഹു പറയുന്നു, ഇന്ന കാശിഫുൽ അദാബ് ഖലീലൻ ഇന്നകും ആഇദൂൻ. ആയത്തിന്റെ തഫ്സീറിനെ കുറിച്ച് അതിനു മുമ്പുള്ള ആയത്തുകളിൽ ഖിയാമത്ത് നാളിന്റെ ലക്ഷണമായി വന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു. അള്ളാഹു പറയുന്നു, നാം ശിക്ഷ അല്പം നീക്കുന്നവനാണ്. ഇന്നക്കും ഇതൂൺ, എങ്കിൽ നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ശിക്ഷ അത് വന്നതിന് ശേഷം അത് നീക്കിയാൽ അപ്പോൾ വിലപിക്കുന്ന ഞങ്ങളെ ഒന്ന് മടക്കിത്തരണമെന്ന് പറയുന്ന ആളുകൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെയാണ് തിരിച്ചുപോകുന്നത്. യൗമന ബുത്തുഷുൽ ബത്തുഷത്തൽ കുബറ, യൗമന ബുത്തുഷു, നാം പിടിക്കുന്ന ദിവസം. അൽ ബത്തുഷത്തൽ കുബറ, ഏറ്റവും വലിയ പിടുത്തം പിടിക്കുന്ന ദിവസം. ഇന്ന മുൻതഖിമുൻ, നാം പ്രതികാര നടപടി സ്വീകരിക്കുന്നവൻ തന്നെയാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ ശിക്ഷ ശിക്ഷിക്കുന്ന ദിവസം, ആ ദിവസം ഖിയാമത്ത് നാളാണ് എന്നാണ് മുഫസ്സിറുകൾ നമ്മെ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ശത്രുക്കളായ മുശ്രിക്കുകളും തമ്മിലുണ്ടായ ഒന്നാമത്തെ യുദ്ധമായ ബദറിൽ അള്ളാഹു അവരെ വലിയ ശിക്ഷ ശിക്ഷിച്ചതിനെ കുറിച്ചാണ് ഈ ആയത്ത് എന്നും ഈ ആയത്തിനെ കുറിച്ച് മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായമുണ്ട്. ഞാൻ കഴിഞ്ഞ ദർസിൽ പറഞ്ഞ ദുഹാനുമായി ബന്ധപ്പെട്ട വിശദീകരണം, അതിൽ ദുഹാൻ അത് മുശ്രിക്കുകളെ ബാധിച്ച വിശപ്പും ആ പട്ടിണിയും കൊണ്ട് അവർ ഒരു പുക പോലെ ആകാശത്തിനും ഭൂമിയിലും ഇടക്കുമുള്ള ഭാഗം കണ്ടു എന്ന് പറഞ്ഞ അഭിപ്രായപ്പെട്ട മുഫസ്സിറുകൾ ഈ ആയത്തിന് വിശദീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു ആയത്തിന് വിശദീകരിച്ചിട്ടുള്ളത് ഇത് ബദറിനെ കുറിച്ചാണ് എന്ന്. എന്നാൽ ആ ദുഹാൻ അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമായ ഒരു പുകയാണ് എന്ന അഭിപ്രായം പറഞ്ഞ മുഫസ്സിറുകൾ ഈ ആയത്തിന് വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത് ഇത് ഖിയാമത്ത് നാളിലെ ശിക്ഷയെക്കുറിച്ചാണ് എന്ന്. ആ രണ്ട് കാര്യങ്ങൾ വിശദമായി കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ദുന്തിഖാം, അജീദുൻ ദുന്തിഖാം എന്ന് അവനെക്കുറിച്ച് അല്ലാഹു ഖുർആനിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കുറ്റവാളികളോട് അവർക്കുള്ള പ്രതിക്രിയ അവർക്കുള്ള ശിക്ഷ നടപ്പിലാക്കുന്നവനാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ സൂറത്ത് സജ്ദയിൽ ആയത്ത്, അവൻ അദ്ലമു മിമ്മൻ ദുക്കറ ബി ആയാത്തി റബ്ബിഹി തുമ്മ അഅറദ അൻഹാ ഇന്ന മിനൽ മുജ്രിമീന മുൻതഖിമുൻ. ഓരോരുത്തരും അള്ളാഹുവിന്റെ ഈ ശിക്ഷാ നടപടിയെക്കുറിച്ചുള്ള ആയത്ത് കേട്ടാൽ ഭയപ്പെടേണ്ട ആളുകളാണ് നമ്മൾ. അള്ളാഹു പറയുന്നു, വമൻ അബ്ല, അക്രമിയാളുണ്ട്, മിമ്മൻ ഒരുവനേക്കാൾ, ദുഃഖി ആയാച്ച റബ്ദ്, അവൻ അള്ളാഹുവിന്റെ തന്റെ റബ്ബിന്റെ ആയത്തുകൾ കൊണ്ടുള്ള ഉദ്ബോധനം കേട്ടു. അള്ളാഹുവിന്റെ ആയത്തുകളും അത് മുഖേനുള്ള ഓർമ്മപ്പെടുത്തലും അവൻ കേട്ടു. സുമ അറബ അന്ന, എന്നിട്ട് അവൻ അതിൽ നിന്ന് തിരിഞ്ഞുകളയുകയാണ്. അതുകൊണ്ട് ഇതായത് ഹറാമാണ്, ഇത് നന്മയാണ്, ഇത് നിനക്ക് നിർബന്ധമാണ് എന്നിങ്ങനെയുള്ള അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കേട്ട് അറിഞ്ഞതിന് ശേഷം അത് ലംഘിക്കുക എന്നത് ഗൗരവമാണ്. ഒരു കവി പറഞ്ഞിട്ടുള്ളതുപോലെ ഇൻകുൻ തലാ ചതിരി ഫതിൽക മുസീബത്തുൻ വൈൻകുൻ ചതിരി ഫൽ മുസീബത്തു അഅ്ളമു ഇൻകുൻ തലാ ചതിരി ഫതിൽക മുസീബത്തു നിനക്കറിയില്ല എങ്കിൽ അതൊരു മുസീബത്താണ്, അറിവില്ലായ്മ എന്നത് ഒരു അപകടമാണ്, ഒരു ദുരന്തമാണ്. വൈൻകുൻ ചതിരി ഇനി നിനക്ക് അറിഞ്ഞുകൊണ്ടാണ് നീ ഇത് ചെയ്യുന്നതെങ്കിൽ ഫൽ മുസീബത്തു അഅ്ളമു അത് അതിനേക്കാൾ വലിയ ദുരന്തമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകൾ അള്ളാഹുവിന്റെ താക്കീതുകൾ കേട്ടാൽ ഒരു മുഅ്മിൻ അത് കേൾക്കാത്തതുപോലെ പോകരുത്, തിരിഞ്ഞു കളയരുത്. അള്ളാഹു പറയുന്നു ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, ആ കുറ്റവാളികളോട് പ്രതികാര നടപടി സ്വീകരിക്കുന്നവനാണ് നാം. അള്ളാഹുവിന്റെ ഇൻതിഖാം ലാ ഇലാഹ ഇല്ലല്ലാഹ് അതെന്തായിരിക്കും? ഒരു മനുഷ്യൻ നമ്മോട് പറയുകയാണ് ഞാൻ നിന്നോട് പകരം കൂട്ടുന്ന പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? ഒന്നിനും കഴിയാത്ത ഉപകാരോപദ്രവങ്ങൾ കയ്യിലില്ലാത്ത ഒരു പടത്ത് നമ്മളോടത് പറഞ്ഞാൽ നമുക്ക് പേടി തോന്നും. അബ്ബുൽ ആലമീനായ അള്ളാഹു ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, കുറ്റവാളികളോട് നാം ഇൻതിഖാം നടപ്പിലാക്കും, അവർക്കുള്ള അവർക്കെന്താണോ പകരമായി വേണ്ടത് ആ ശിക്ഷ നാം നൽകുമെന്ന് പറഞ്ഞാൽ നമ്മളത് എത്ര പേടിക്കണം. അഊദു ബില്ലാ, അള്ളാഹുവിന്റെ അജാബിൽ നിന്ന് നാം കാവൽ തേടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആകളിലൊന്നാണ് അള്ളാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖതിക, അള്ളാഹുവേ നിന്റെ തൃപ്തി മുഖേന ഞാൻ കാവൽ തേടുന്നു, മിൻ സഖതിക് നിന്റെ കോപത്തിൽ നിന്ന്, വബി മുആഫാതിക മിൻ ഉഖൂബതിക് അള്ളാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, നിന്റെ മാപ്പ് എന്ന നിന്റെ വിശേഷണം നീ മാപ്പ് നൽകുന്നവനാണ്, നിന്റെ മാപ്പ് മുഖേന ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിന ഉഖൂബതിക് നിന്റെ ശിക്ഷയിൽ നിന്ന്. വഅഊദു ബിക മിൻക, ആ വാക്ക് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, വഅഊദു ബിക അള്ളാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിൻക നിന്നിൽ നിന്ന്. ചിന്തിച്ചു നോക്കൂ ആ വാക്ക് അള്ളാഹുവിന്റെ പ്രത്യേകതയാണ്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടോടാനൊരു വഴിയില്ല, ഒരഭയകേന്ദ്രമില്ല അള്ളാഹുവിലേക്കല്ലാതെ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുന്ന ദുആയിൽ എന്താണുള്ളത്? ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക, അള്ളാഹുവേ ലാ മൽജാ ഒരു അഭയകേന്ദ്രമില്ല, വലാ മൻജാ ഒരു രക്ഷാസങ്കേതമില്ല, മിൻക നിന്നിൽ നിന്ന്, ഇല്ലാ ഇലൈക് നിന്നിലേക്കല്ലാതെ. അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടോടി എങ്ങോട്ടെന്ന് ചെയ്യാൻ ചെല്ലാൻ സാധിക്കുക? അള്ളാഹുലേക്ക്, അള്ളാഹുലേക്ക്, റബ്ബിലേക്ക്, അവനിലേക്ക് ഓടിയെടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ഓടി ചെല്ലൂ നിങ്ങൾ, ഇന്നി ലകും മിൻഹു നദീറു മുബീൻ, ഞാൻ നിങ്ങൾക്ക് അവനിൽ നിന്നുള്ള വ്യക്തമായ താക്കീതുകാരനാണ്. മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല വിളിച്ചു, അള്ളാഹു ദിവസം നിശ്ചയിച്ച് മൂസാ നബിയോട് ചെല്ലാൻ പറഞ്ഞു, കൂടെ 40 ആളുകളെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഖൗമിൽ നിന്ന് നല്ലവരായ അവരിൽ നിന്ന് പ്രത്യേകക്കാരായ 40 പേരെ അള്ളാഹു കൂട്ടാൻ പറഞ്ഞു. എന്നാൽ മൂസാ അലൈഹിസ്സലാം അവരെ പിന്നിലാക്കി വേഗം എത്തിയിരിക്കുകയാണ് അള്ളാഹുലേക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു, അജലക അൻ ഖൗമിക യാ മൂസാ, ഓ മൂസ നിന്റെ ഖൗമിനെ പിന്നിലാക്കി വേഗത്തിൽ ധൃതിപ്പെട്ടു വരാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താ? അലൈഹിസ്സലാം പറഞ്ഞു, ഖാലഹും ഉലാഇ അലാ അസരി, അല്ലാഹുവെ അവർ എന്റെ പിന്നാലെ ഉണ്ട്, ഞാൻ വന്ന വഴിയെ വരുന്നുണ്ട്. വഅജിൽതു ഇലൈക റബ്ബി ലിതർദ, ഞാൻ നിങ്ങളിലേക്ക് വേഗം വന്നത് അല്ലാഹുവെ നീ എന്നെ തൃപ്തിപ്പെടാൻ വേണ്ടിയാണ്. വഅജിൽതു ഇലൈക റബ്ബി, എന്റെ റബ്ബെ ഞാൻ നിങ്ങളിലേക്ക് ധൃതിപ്പെട്ടു വന്നത് ലിതർദ, നിന്നോ നീ എന്നെ തൃപ്തിപ്പെടാൻ വേണ്ടിയാണ്. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. അള്ളാഹുവിനോട് സർവ പടപ്പുകളെക്കാളും മഹബ്ബത്ത് മുഅ്മിനുകൾക്കുണ്ട്. ആ മഹബ്ബത്ത് കൊണ്ടാണ് ആ ഓടിച്ചെന്നതെന്ന് അൽഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം ആയത്തിനെ കുറിച്ച് പറയുകയുണ്ടായി. അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ മഹബ്ബത്ത്, മുഅ്മിനുകൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. والذين آمنوا أشد حبا لله, അള്ളാഹുവിനെ പുറമെ സമന്മാരെ സ്വീകരിച്ചവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നു. മുഅ്മിനുകൾ ഏറ്റവും കഠിനമായി സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. നിങ്ങൾ നോക്കൂ, മുശ്രിക്കുകൾ അവരുടെ ഇലാഹുകളെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നത് അടുത്ത് കേട്ട ഒരു ഉദാഹരണമാണ്. ഒരു മുസ്ലിയാര് പ്രസംഗിക്കുകയാണ് ഒരു കുഫറും ഒരു ശിർക്കും പറയാൻ മടിയില്ലാത്ത അബൂ ലഹബിനെ വെല്ലുന്ന ശിർക്ക് പ്രസംഗിക്കുന്ന ഒരു മുസ്ലിയാര് പറയുകയാണ്, നീ റൂമിനകത്ത് എന്ത് പ്രയാസമുണ്ടെങ്കിലും അടച്ചിട്ടിരുന്ന് വിളിച്ചോളൂ സിയമ്മടെ ഊരിനെ, റൂമിന്റെ അകത്ത് പ്രയാസമുണ്ട് നീ കരഞ്ഞു വിളിച്ചോളൂ, നീ സ്നേഹിച്ചോളൂ, നീ സിയമ്മിനെ സ്നേഹിച്ചോളൂ പറയുകയാണ്. ആ മഹബ്ബത്ത് ഇബാദത്തിന്റെ മഹബ്ബത്താണ് അയാൾ പറയുന്നത്, യാതൊരു സംശയവുമില്ല. എന്തും പറയാൻ ഒരു മടിയുമില്ലാത്ത അങ്ങേറ്റത്തെ കുഫറും ശിർക്കും നിറഞ്ഞ ഹൃദയത്തിന്റെ ആളുകൾക്കല്ലാതെ അങ്ങനെയുള്ളവന്റെ നാവിൽ നിന്നല്ലാതെ ഇതുപോലത്തെ വാക്ക് വരികയില്ല. ഇസ്ലാമിന്റെ കണിക ഉള്ളിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ വാക്കുകൾ നാവിലൂടെ വരികയില്ല. അപ്പൊ നോക്കൂ, മുഅ്മിനുകൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷയെ മുഅ്മിനുകൾ പേടിക്കണം, അല്ലാഹുവിനെ ഭയക്കണം. അല്ലാഹുവിനോട് സ്നേഹവും അതുപോലെ അല്ലാഹുവിനോടുള്ള അവന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും അവന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും നമുക്ക് വേണം. ചില ആളുകൾ പറയും അല്ലാഹുവിനെ പേടിക്കണം പേടിക്കണം എന്ന്, എന്തിനാണ് പറയുന്നത്? സ്നേഹിച്ചാൽ പോരെ? സൂഫികളുടെ വർത്തമാനമാണത്. ഒരിക്കലും അഹ്ലു സുന്നത്ത് പറയുകയില്ല, അല്ലാഹുവിനെ നീ സ്നേഹിക്കണം എല്ലാവരെക്കാളും, അല്ലാഹുവിന്റെ ശിക്ഷയെ നീ ഭയപ്പെടണം, അല്ലാഹുവിന്റെ കാരുണ്യം നീ പ്രതീക്ഷിക്കണം. അതാണ് മുഅ്മിൻ. ഇതൊക്കെ കൂടിയതാണ്, ഇതൊക്കെ മുഅ്മിൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മുഅ്മിനാണ് യഥാവിധി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്. ഇത് നോക്കൂ, ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ റസൂലുകളിൽ ഏറെ മഹത്വമുള്ള മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം, മൂസ നബിയുടെ കൗമിന്റെ ചരിത്രം വളരെ ചുരുങ്ങിയ രൂപത്തിൽ എന്നാൽ മനോഹരമായി അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. അവന്റെ വാക്കുകളെല്ലാം ഏറ്റവും നല്ല വാക്കുകളാണ്. നോക്കൂ അല്ലാഹു പറയുന്നത്, വലഖദ് ഫതന്ന ഖബ്ലഹും, വലഖദ് ഫതന്ന, തീർച്ചയായും നാം പരീക്ഷിച്ചിട്ടുണ്ട്, ഖബ്ലഹും അവർക്ക് മുൻപ്, ഖൗമ ഫിർഔൻ, ഫിർഔനിന്റെ ജനതയെ, വജാഅഹും അവരിലേക്ക് വരികയുണ്ടായി, റസൂലും കരീമായ ഏറെ മാന്യനായ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു റസൂൽ, ആരാണത്? മൂസ അലൈഹിസ്സലാം. മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് ഖുർആനിൽ അല്ലാഹു ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു ഏറ്റവും അധികം ഖുർആനിൽ പേര് പറഞ്ഞ നബി ആരാണ്? മൂസ അലൈഹിസ്സലാം. മൂസാ നബിയുടെ ചരിത്രം പറയുമ്പോൾ സ്വാഭാവികമായി കൂടാരുടെ ചരിത്രമുണ്ട്, കൗമിന്റെ ചരിത്രമുണ്ട്, ബനു ഇസ്രായീലിന്റെ ചരിത്രം. അല്ലാഹു അലം, ഈ ഉമ്മത്ത് വഴിതെറ്റിപ്പോവുക അവരുടെ വഴിയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്ത് ഏത് വഴിക്കാണ് തെറ്റിപ്പോവുക? അവർ തെറ്റിപ്പോയ വഴിക്കാണ്. നിങ്ങൾ നിങ്ങൾക്ക് മുൻകഴിഞ്ഞ സമുദായത്തിന്റെ മാർഗം പിൻപറ്റുക തന്നെ ചെയ്യും, കാണിന് ചാണായി മുഴത്തിന് മുഴമായി. അവരൊരു ഉടുപ്പിന്റെ മാളത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ ലക്ഷ്യമോഹം, അതിനും പോലും നിങ്ങൾ അവരെ പിൻപറ്റും. സഹാബത്ത് ചോദിച്ചു, ആ യഹൂദു നസാറ, യഹൂദികളും നസറാനികളുമാണോ നബിയെ തങ്ങളി പറഞ്ഞതിലൂടെ ഉദ്ദേശിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ, അല്ലാതെ പിന്നെ ആരാണ്? നോക്കൂ, അവരുടെ മാർഗം ഈ ഉമ്മത്ത് പിൻപറ്റിയത് അവരുടെ മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ വസീയത്തിൽ പറഞ്ഞ കാര്യമാണെന്ത്? ഇന്നമൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂർ അംബിയാഇഹിം സാലിഹീഹിം മസാജിദ, നിങ്ങൾക്ക് മുമ്പുള്ളവർ അവരുടെ നബിമാരുടെയും സാലിഹുകളുടെയും ഖബറുകളെ മസ്ജിദുകളാക്കി, ഖബറുകളെ സുജൂദിന്റെ ആരാധനയുടെ ഇടങ്ങളാക്കി. അലാ ഫലാ തത്തഖിദുൽ ഖുബൂർ മസാജിദ, അറിയണം നിങ്ങൾ ഒരിക്കലും ഖബറുകളെ മസ്ജിദുകളാക്കരുത്. ഇന്നി അൻഹാകും അൻ ദാലിക്, ഞാൻ നിങ്ങളോടത് വിലക്കുന്നു. മുസ്ലിമിന്റെ സഹീഹത, ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് 5 ദിവസം മുൻപ് ഇത് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഇസ്ലാമിന്റെ ഒടുവിലത്തെ നിയമങ്ങളിൽ ഒന്നാണത്. അതിൽ പിന്നെന്തില്ല, നസ്ത് സംഭവിക്കുകയില്ല, ദുർബലപ്പെടുത്തൽ വരികയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങളിൽ പറഞ്ഞ കാര്യം, പഴയ ഉമ്മത്തുകളുടെ കാര്യം പറഞ്ഞ് താക്കീത് ചെയ്തു, അവരിങ്ങനെയാണെന്ന് പറഞ്ഞ് നിർത്തിയില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു നിർത്തിയില്ല, ഇനി അൻഹാക്കും എന്തായാലും ഞാൻ നിങ്ങളോടത് വിലക്കുന്നു എന്ന് പറഞ്ഞു. എത്ര എത്ര വിലക്കിന്റെ ശൈലിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുള്ളത്. ധാരാളം ഹദീസുകൾ നമുക്ക് ആ വിഷയത്തിൽ കാണാം. ഈ ഉമ്മത്ത് നോക്കും ആ പഠിക്ക് പിഴച്ചുപോയത്, ഈ ഉമ്മത്തിന് എവിടെയെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ ഉമ്മത്ത് പീഡിപ്പിക്കപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്നുണ്ടോ? ഒന്നാമത്തെ കാരണം അവർ ഈ വഴിക്ക് പഴച്ചുപോയതാണ്. ഖബറുകൾ, കെട്ടിപ്പൊക്കിയ ഖബറുകൾ, അതൊഴിവാക്കി അള്ളാഹുലേക്ക് തിരിച്ചു ചെന്നാൽ ഈ ഉമ്മത്തിനെ ഒരാൾക്കും തകർക്കാൻ സാധ്യമല്ല. തൗഹീദിനാണ് അള്ളാഹുവിന്റെ സഹായം. അള്ളാഹുവിന്റെ സഹായം തൗഹീദിനോടൊപ്പമാണ്. അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുന്ന, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകളായി ഈ ഉമ്മത്തിലെ ആളുകൾ മാറിയോ, അവിടെ അവർക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കും, വിജയം ലഭിക്കും, ഇജ്ജത്ത് ലഭിക്കും. ശത്രുക്കളുടെ മനസ്സിൽ അള്ളാഹു ഭയമിട്ടുകൊടുക്കും അവരെ കുറിച്ച്. ഇത് ചില്ലറ കാര്യമല്ല. ശിർക്കിന്റെ ഗൗരവം അത് ചെറുതല്ല. നോക്കൂ, ഈ ഉമ്മത്ത് പിഴച്ചുപോയ ഒരു വഴിയാണത്. വേറെ പല ഉദാഹരണങ്ങളും ഉണ്ട് അവരെ ഈ ഉമ്മത്ത് പിൻപറ്റും എന്നതിന്. പല ഉദാഹരണങ്ങൾ ഉണ്ട്. നോക്കൂ, ആ നബിയുടെ മൂസ അലൈഹി സ്സലാമിന്റെ ചരിത്രമാണ് ഖുർആനിൽ അള്ളാഹു ഒരുപാട് പറഞ്ഞിട്ടുള്ളത്. ഉലുൽ അസ്മിൽപ്പെട്ട നബിയാണ് മൂസ അലൈഹി സ്സലാം. 5 നബിമാരിൽ തന്നെ ഏറെ ശ്രേഷ്ഠതയുള്ള 5 നബിമാരിൽ ഒരു നബി. അതുപോലെ നമ്മുടെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ, ഇബ്രാഹിം നബി അലൈഹി സ്സലാം കഴിഞ്ഞാൽ 3-ാമത്തെ ശ്രേഷ്ഠതയുള്ള റസൂലാണ് അത് മൂസ അലൈഹി സ്സലാം. അള്ളാഹുവിന്റെ കരീമാണ്. അള്ളാഹു നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ ഈ ലോകത്ത് ആരും കണ്ടിട്ടില്ല. അള്ളാഹു നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് മൂസ അലൈഹി സ്സലാമിനോട്. ഇബ്രാഹിം നബി അലൈഹി സ്സലാം അള്ളാഹുവിന്റെ ഖലീലാണ്. അള്ളാഹുവിന്റെ പുഷ്ടമിത്രമായി അള്ളാഹു തെരഞ്ഞെടുത്ത ഖലീലാണ് ഇബ്രാഹിം അലൈഹി സ്സലാം. 1-ാമത്തെ സ്ഥാനത്തുള്ള നമ്മുടെ റസൂൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഖലീലുമാണ്, അള്ളാഹുവിന്റെ കലീമുമാണ്. അള്ളാഹുവിന്റെ ഖലീലുമാണ്, അള്ളാഹുവിന്റെ കലീമുമാണ്. ഇന്ന അല്ലാഹ ഖദ് ഇത്തഖദനി ഖലീലൻ കമ ഇത്തഖദ ഇബ്രാഹിമ ഖലീല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ ജുദ്ദ് റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, അള്ളാഹു ഇബ്രാഹിമിനെ ഖലീലായി തെരഞ്ഞെടുത്തതുപോലെ എന്നെ ഖലീലായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുപോലെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് മിഅ്റാജിന്റെ രാത്രിയിൽ സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ കണ്ടിട്ടില്ല. നബിയോട് സഹാബിമാർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നൂറുൻ അന്ന അറാഹ്. നൂറുൻ, അള്ളാഹുവിന്റെ മുന്നിലുള്ള മറ, അത് പ്രകാശത്തിന്റെ മറയാണ്. അന്ന അറാഹ്, ഞാനെങ്ങനെ റബ്ബിനെ കാണാനാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ അള്ളാഹു നേരിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചിട്ടുണ്ട്, മൂസ നബിയോട് സംസാരിച്ചിട്ടുണ്ട്. അത്രയും ശ്രേഷ്ഠതയുള്ള നബിയാണ് മൂസ അലൈഹി സ്സലാം. മൂസ ബിൻ ഇമ്രാൻ, മൂസ അലൈഹി സ്സലാമിന്റെ പിതാവിന്റെ പേര് ഇമ്രാൻ എന്നായിരുന്നു. മറിയമിന്റെ പിതാവിന്റെ പേരും ഇമ്രാനാണ്. അത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്. മൂസ അലൈഹി സ്സലാം മറിയം വരുന്നത് മൂസ അലൈഹി സ്സലാമിന്റെ കാലത്തിന് ശേഷം ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത്, ഈസാ നബി വരുന്നത്. മൂസ നബിയുടെ പിതാവിന്റെ പേര് ഇമ്രാൻ എന്നായിരുന്നു. എവിടെയാണ് മൂസ നബി ജനിച്ചത്? മിസ്റിലാണ്. ഈജിപ്ത് എന്ന അള്ളാഹു സുബ്ഹാനഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുള്ള, ഖുർആനിൽ അള്ളാഹു പരാമർശിച്ചിട്ടുള്ള നാട്ടിൽ, അത് ഏറെ പ്രാധാന്യം ചരിത്രത്തിലുള്ള ഒരു നാടാണിത് മിസ്ർ. ഈജിപ്ത് എന്ന് പറയുന്ന നാട് വലിയ ചരിത്രം ആ നാട്ടിനുണ്ട്. അള്ളാഹു ഖുർആനിൽ പേര് പറഞ്ഞ നാടാണത്. അവിടെ ജനിച്ചു മൂസ അലൈഹി സ്സലാം. ബനു ഇസ്രായേലിലാണ് ജനിക്കുന്നത്. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാഖൂബ് നബിയുടെ സന്താന പരമ്പരയാണ്. യാഖൂബ് നബിയുടെ സന്താന പരമ്പരയാണ്. എങ്ങനെയാണ് ബനു ഇസ്രായേൽ മിസ്റിലെത്തുന്നത്? യൂസുഫ് അലൈഹി സ്സലാമിലൂടെ. യൂസുഫ് അലൈഹി സ്സലാമാണ് ഇവിടെ എത്തുന്നത്, മിസ്റിലെത്തുന്നത്. മിസ്റിലെത്തി പിന്നീട് സഹോദരങ്ങളെയും ഉപ്പയും ഒക്കെ മിസ്റിലേക്ക് കൊണ്ടുവന്നു. ബനു ഇസ്രായേൽ അവിടെ താമസമായി. കാലങ്ങൾ കഴിഞ്ഞു. ബനു ഇസ്രായേൽ അവർ അടിച്ചമർത്തപ്പെട്ടവരായി മാറി. പുലി സ്ഥാനം ഉണ്ടായിരുന്നതിന് ശേഷം അവർ അടിച്ചമർത്തപ്പെട്ടവരായി മാറി. അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. ഭൂമിയിൽ എല്ലായ്പ്പോഴും ഒരു കൗമിന് തന്നെ അധികാരം ലഭിക്കുക എന്നത് സംഭവിക്കുകയില്ല. നാം ജനങ്ങൾക്കിടയിൽ കറക്കിക്കൊണ്ടുവരുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടുമാക്കുന്ന ദിനങ്ങളാണിത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ കയ്യിലാണ് അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കക്ഷി അധികാരത്തിലും അതുപോലെ വലിയ ഔന്നത്യത്തിലും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതെന്തല്ല, ശാശ്വതമല്ല. റബ്ബ് സുബ്ഹാനഹു വതആല അത് നീ വേറൊരു കൗമിന്റെ കയ്യിൽ കൊടുക്കുന്നതാണ്. എന്ന് മാത്രമല്ല, അത് ദുനിയാവിന്റെ ഒരു വ്യവസ്ഥ അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹന മൃഗം, അതിന് ആരും മടി ഒരു വാഹന മൃഗവും അതിനെ മറികടക്കാറുണ്ടായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറികടക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കലും ഒരു അറാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനത്തെ മറികടന്ന് ജയിച്ചു പോയി. സഹാബിമാർക്ക് പ്രയാസമാണ്. സഹീഹ് ബുഖാരിയിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ എന്ത് പൊങ്ങിയിട്ടുണ്ടോ അതിന് താഴ്ത്താതിരിക്കും, ദുനിയാവിൽ എന്ത് ഉയർന്നിട്ടുണ്ടോ അത് താഴും. അതുകൊണ്ട് ഏതെങ്കിലും കൂട്ടർ രാജ്യം ഒന്നാകെ അവർ പിടിച്ചടക്കും എന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ടോ, അത് മുഴുവൻ പിടിച്ചാൽ പിന്നെ എന്താണ് കമാലിന് ശേഷം പിന്നെ താഴോട്ടായിരിക്കും, അത് പൂർത്തിയായാൽ പിന്നെ താഴോട്ടേക്കാണ് പോകാനുള്ളത്. രാജ്യങ്ങളുടെ ലോകത്തിന്റെ സാമ്രാജ്യങ്ങളുടെ ഒക്കെ ചരിത്രം വെച്ചുനോക്കിയാൽ നമുക്കത് വ്യക്തമാണ്. അതുകൊണ്ട് അല്ലാഹുവിൽ തവക്കുലാക്കിയ മുഅ്മിനുകൾ അവർ നിരാശരാവേണ്ടതില്ല. അല്ലാഹു ശുഭ പ്രതീക്ഷ വെക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ, അവന്റെ ദീനിന്റെ ആളുകളെ അല്ലാഹു സഹായിക്കും. റബ്ബ് സുബ്ഹാനഹു വതആല സഹായിക്കും. നാം അല്ലാഹുവിന്റെ ദീനിലേക്ക് മടങ്ങുക, അവനോട് ധാരാളമായി പാപമോചനത്തിന് തേടുക, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, നിരാശപ്പെടാതിരിക്കുക, അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കുക. റബ്ബ് സുബ്ഹാനഹു വതആലയിൽ പ്രതീക്ഷ വെക്കുക, ദുആ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പിന്നീട് ഫിർഔൻ അവിടെ അധികാരത്തിൽ വന്നു. അല്ലാഹു അവനെ കുറിച്ച് പറഞ്ഞത്, അവൻ ജനങ്ങളെ രണ്ട് കക്ഷികളാക്കി ഒരു കൂട്ടരെ അടിച്ചമർത്തി. വേറൊരു കൂട്ടരെ അവന്റെ കക്ഷിയാണ് ഖിബ്തികൾ, കോപ്റ്റിക് വംശജർ, ഖിബ്തികൾ എന്ന് പറയും. മറ്റൊരു കൂട്ടർ ബനു ഇസ്രായീലാണ്. അവരടിച്ചമർത്തിക്കൊണ്ടിരുന്നു. അതുപോലെ അവന്റെ അക്രമം വർദ്ധിക്കാൻ മറ്റൊരു കാരണം കൂടി തഫ്സീറുകളിൽ കാണാം. തഫ്സീറുകളിൽ ഒരു കാരണം കൂടി കാണാം, അവനൊരു സ്വപ്നം കണ്ടു എന്നാണ്. അതായത് ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് ഒരു തീ വന്ന് മിസറിലെ കൊട്ടാരങ്ങൾ നശിപ്പിക്കുന്നത് അവൻ സ്വപ്നം കണ്ടു. ചില ആളുകൾ അവന് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. ബൈത്തുൽ മഖ്ദിസ് അത് ബനു ഇസ്രായീലിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. മസ്ജിദുൽ അഖ്സ അവരിൽപ്പെട്ട ഒരാൾ മുഖേന നിന്റെ അധികാരം നശിക്കുമെന്ന് അവന് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. അതോടെ അവൻ ബനു ഇസ്രായീലിലെ ആൺമക്കളെ ജയിക്കുമ്പോൾ തന്നെ ആറുകൊല നടത്താൻ തുടങ്ങി. ചെറിയ കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ ഉത്തരവിടുക എന്ന് പറഞ്ഞാൽ അവൻ എത്ര വലിയ ക്രൂരനും നിഷ്ഠൂരനുമായിരിക്കും, അവന്റെ പട്ടാളം എത്ര നിഷ്ഠൂരനായിരിക്കും. എന്നാൽ സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കും, അവരെ കൊണ്ട് നിന്ദ്യമായ ജോലികൾ പലതും ചെയ്യിക്കും. അങ്ങനെ കുറെ കാലം മുന്നോട്ട് പോയി. പിന്നീട് അവന് അവന്റെ ഉപദേശക അവനെ ഉപദേശിക്കുന്ന ആളുകൾ അവന്റെ സഭയിൽ ആളുകൾ പറഞ്ഞു, ഇതിങ്ങനെ മുഴുവൻ പലരും ഇസ്രായേലിനെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ ആണുങ്ങൾ പറ്റയില്ലാതാവും, പിന്നെ പല ജോലികളും പ്രയാസകരമായ ജോലികളൊക്കെ അവരെ കൊണ്ടാണ് ചെയ്യിക്കാറുള്ളത്, അവരില്ലാതായി പോകും. അങ്ങനെ അവൻ തീരുമാനിച്ചു, ഇനി മുതൽ ഒരു വർഷം ആൺകുഞ്ഞുങ്ങളെ ബനു ഇസ്രായേൽ ആൺകുഞ്ഞുങ്ങളെ കൊന്നാൽ വേറൊരു വർഷം കൊല്ലാതെ വിടും. വേറൊരു വർഷം ഒരു വർഷം കൊല്ലും, അടുത്ത വർഷം കൊല്ലുകയും, അടുത്ത വർഷം ജനിക്കുന്നതിനെ കൊല്ലും, അതിന്റെ അപ്പുറത്തെ വർഷം ജനിക്കുന്നതിനെ കൊല്ലും കൊല്ലുകയില്ല. അങ്ങനെ ഓരോ വർഷം ഇങ്ങനെ തീരുമാനിച്ചു. മൂസ നബി അലൈഹിസ്സലാമിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാം ജനിക്കുന്നത് ഫിറഔൻ കുഞ്ഞുങ്ങളെ കൊല്ലാത്ത വർഷമാണ്. ഹാറൂൻ അലൈഹിസ്സലാം രക്ഷപ്പെട്ടു, ജനിച്ചു വളർന്നു. മൂസ അലൈഹിസ്സലാം അല്ലാഹു ഏത് റസൂലിനെ കൊണ്ടാണോ അവന്റെ സാമ്രാജ്യത്തെ നശിപ്പിക്കുന്നത്, ആ റസൂൽ ജനിക്കുന്നത് ഫിറഔൻ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന വർഷമാണ്. അല്ലാഹു അക്ബർ. ചിന്തിച്ചു നോക്കുന്നതാണ്, അല്ലാഹു ലത്തീഫും, അല്ലാഹു യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ എന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് നടപ്പിലാക്കുന്നവനാണ്. എങ്ങനെ നടപ്പിലാക്കും? നമ്മളാരും ചിന്തിക്കാത്ത വഴികളിലൂടെ. മൂസ അലൈഹിസ്സലാം ജനിക്കുകയാണ്. മൂസ നബിയുടെ ഉമ്മാക്ക് അല്ലാഹു മനസ്സിൽ തോന്നെടുത്തു കൊടുത്തു. ഔഹൈന ഇല ഉമ്മി മൂസ അൻ അർദിഈ ഫഇദാ ഖിഫ്തി അലൈഹി ഫൽഖീഹി ബി യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്ന റാദുഹു ഇലൈക വജാഇലുഹു മിനൽ മുർസലീൻ. മനസ്സിൽ തോന്നെടുത്തു കൊടുത്തു, കുഞ്ഞിന് പാൽ കൊടുക്കുക, പേടി വന്നാൽ ഒരു പെട്ടിയിലിട്ട് നൈലിലേക്ക് നദിയിലേക്ക് ഒഴുക്കുക. തഫ്സീറുകളിൽ കാണാം, അവർ പെട്ടിയിലിട്ട് ഒരു കയർ വീട്ടിൽ കെട്ടിയിട്ടിരുന്നു. എന്നിട്ട് ഫിറൌന്റെ ആളുകൾ പരിശോധനക്ക് വന്നാൽ പെട്ടിയിലാക്കും, അവർ പോയാൽ വീണ്ടും എടുക്കും. അങ്ങനെ വീണ്ടും വീണ്ടും വന്നു. ഒരു തവണ അങ്ങനെ ചെയ്താൽ പിടിക്കപ്പെടുമെന്നായപ്പോൾ അവർ അയച്ചു വിട്ടു, പെട്ടുപോയി. എന്താണ് സംഭവിച്ചത്? അസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ. ഖുർആൻ സൂറത്തുൽ ഖസസിൽ മനോഹരമായി മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്ക് കാണാം. ഉമ്മയുടെ ഹൃദയം അത് ഫാരിഗായിപ്പോയി. എന്താണ് ഫാരിഗ എന്ന് പറഞ്ഞാൽ? ശൂന്യമായിപ്പോയി. മൂസയെ കുറിച്ച്, കുഞ്ഞുമകനെ കുറിച്ചുള്ള ചിന്തയല്ലാതെ വേറെ ഒന്നുമില്ല. അള്ളാഹു പറഞ്ഞത് നാം അവരുടെ ഹൃദയം പിടിച്ചു വെച്ചില്ലായിരുന്നുവെങ്കിൽ കാര്യം പുറത്തു പറഞ്ഞു പോകുമായിരുന്നു. إن كادت لتبدي به لولا ربطنا على قلبها لتكون من المؤمنين او المؤمنين الذين قدتي موسى عليه السلام عند امه الله بالجوج ഹൃദയത്തിന് ഉറപ്പ് നൽകി. പെട്ടിപോയി. ആരാണ് എടുക്കുന്നത്? ഫൽതഖതഹു ആലു ഫിർഔൻ. ഫിർഔനിന്റെ കൂട്ടരാണ്. ഫിർഔനിന്റെ ഭാര്യ ഫിർഔനോട് പറഞ്ഞു, അവന് മക്കളില്ലായിരുന്നു. അന റബ്ബുക്കും അല ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറയുന്നവന്റെ സ്ഥിതിയാണിത്. ഫിറൌന്റെ ഭാര്യ കുഞ്ഞിനെ കണ്ടപ്പോൾ പറഞ്ഞു, ലാ തഖ്തുലു, ഇതിനെ കൊല്ലരുത്, നമുക്ക് ഇതിനെ മകനായി സ്വീകരിക്കാം. ഖുർറത്തു ഐനി ലി വലക, എനിക്കും നിനക്കും, എനിക്കും നിങ്ങൾക്കും ഉള്ള കണ്ണുടർമ്മയാണ്. തഫ്സീറുകളിൽ കാണാം, തഫ്സീർ എന്ന് പറയുമ്പോൾ അത് ഹദീസ് പോലെ മനസ്സിലാക്കരുത്, അവരുടെ ചരിത്രം പോലെ ആണ് മുൻഗാമികൾ ഇതുപോലുള്ള തഫ്സീറുകളെ കണ്ടിട്ടുള്ളത്. അത് ഹദീസ് പോലെ മനസ്സിലാക്കരുത്, പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ചരിത്രത്തിന്റെ കോറോ ലഭിക്കാൻ അത് സഹായിക്കും. എനിക്കും നിനക്കുമുള്ള കൺകുളിർമ എന്ന് പറഞ്ഞപ്പോൾ ഫിറൌൻ ഭാര്യയോട് പറഞ്ഞത്രേ, നിനക്കായിക്കോട്ടെ എനിക്ക് വേണ്ട, നിനക്ക് കുറച്ച് അയിനായിക്കോട്ടെ എനിക്ക് വേണ്ട. പണ്ഡിതന്മാർ പറഞ്ഞു, ആ പറഞ്ഞതുപോലെയാണ് സംഭവിച്ചത്. ഫിറൌന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം മൂസ അലൈഹിസ്സലാം കൺകുളിർമ അയച്ചു തീർന്നു. പരലോകത്ത് അവർ രക്ഷപ്പെടാൻ കാരണമായി. എന്നാൽ ഫിറൌനാകട്ടെ അത് ആയതുമില്ല. എന്നാൽ അവൻ കൊലപ്പെടുത്തിയില്ല. മൂസ അലൈഹിസ്സലാമിന്റെ ഉമ്മ മൂസയുടെ സഹോദരി അയച്ചിട്ടുണ്ട്, ഖുസ്രീ, ഞാൻ പെട്ടിയുടെ പിന്നാലെ പോവുക. തങ്ങൾ പിന്നാലെ ചെന്നു, എന്നിട്ട് പെട്ടി എവിടെ എത്തി എന്ന് കണ്ടു. അള്ളാഹു ആകട്ടെ ഈ കുഞ്ഞിന് മൂസ അലൈഹിസ്സലാമിന് ഒരു സ്ത്രീയും മുല കൊടുത്തിട്ട് കുടിക്കുന്നില്ല, പാല് കുടിക്കുന്നില്ല. അവരാകെ ബുദ്ധിമുട്ടിലായി. പുളിപ്പൺകുട്ടി ചോദിച്ചു, അല്ല അദുല്ലുക്കും അല ബൈ അഹ്ലി ബൈതി യഖുലൂന ഹുലക്കും വഹും ലഹു നാസിഹൂൻ. ഈ കുഞ്ഞിനെ നോക്കാൻ പറ്റിയ ഒരു കുടുംബത്തെ ഞാൻ കാണിച്ചു തരട്ടെ, കുഞ്ഞിനോട് നല്ല നസീഹത്തുള്ള ഗുണകാംക്ഷയുള്ള ആളുകളെ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉമ്മയുടെ അരികിലേക്ക് കുഞ്ഞിനെ എത്തിക്കുകയാണ്. സ്വന്തം കുഞ്ഞിന് പാല് കൊടുക്കുകയാണ്, അതിന് പൈസ വാങ്ങുകയാണ്. സ്വന്തം കുഞ്ഞിന് പാല് കൊടുക്കുന്ന കൊട്ടാരത്തിൽ നിന്നാണ് എന്ത് വരുന്നത്? ചെലവും കൂലിയുമൊക്കെ വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ നിശ്ചയിക്കുകയുണ്ടായി. അതിനുശേഷം ബനു ഇസ്രായേലിന് ആ നാട്ടിൽ ഒരൽപ്പം ഉയർച്ച ലഭിച്ചു. കാരണം ഈ കൊട്ടാരത്തിൽ വളരുന്ന കുഞ്ഞിനെ എവിടെ നിന്നാണ് നോക്കുന്നത്? ബനു ഇസ്രായേലിലാണ് അവരെ കുഞ്ഞിന് പാല് കൊടുക്കുന്നത്. അങ്ങനെ ഉയർച്ച ലഭിച്ചു. പിന്നീട് മൂസ അലൈഹിസ്സലാം ആ നാട്ടിൽ ഒരാളെ അബദ്ധത്തിൽ കൊലപ്പെടുത്തുകയുണ്ടായി. ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു രീതി വെച്ചതാണ്. പക്ഷെ തൃപ്തിയായിരുന്നു ആൾ. ആൾ കൊല്ലപ്പെട്ടു, ഒരടിക്ക് കൊല്ലപ്പെട്ടുപോയി. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ആദവൻ അമലി ഷെയ്ത്താൻ, ഇത് പിശാചിന്റെ അമലാണ്. അങ്ങനെ അള്ളാഹുവിനോട് തൗബ ചെയ്തു, അള്ളാഹു പുറത്തു കൊടുത്തു. അത് പിന്നീട് പരസ്യമായി. മിസറിൽ നിന്ന് മൂസ അലൈഹിസ്സലാം ഓടി രക്ഷപ്പെട്ടു. മദീനയിലെത്തി. മദീനയിൽ വച്ച് മൂസ അലൈഹിസ്സലാം അവിടെയുള്ള ഒരു പ്രായമുള്ള അവളുടെ പെൺമക്കൾക്ക് വേണ്ടി വെള്ളമെടുത്തു കൊടുക്കുകയും അവർ പിതാവിനോട് ഇത് ചെന്ന് പറയുകയും എന്നിട്ട് അദ്ദേഹം വിളിപ്പിക്കുകയും മൂസ അലൈഹിസ്സലാമിന് തന്റെ രണ്ട് പെൺമക്കളിൽ ഒരാളെ വിവാഹം കഴിച്ചു കൊടുക്കുകയും 10 വർഷം മൂസ അലൈഹിസ്സലാം അവിടെ കഴിച്ചു കൂട്ടുകയും ചെയ്തു. പിന്നീട് മിസോറിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ നബിക്ക് റിസാലത്ത് നൽകിയിട്ടുണ്ടായി. അള്ളാഹുവിന്റെ നബിയായി റസൂലായി തെരഞ്ഞെടുക്കുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വജാഅഹും റസൂലും കരീം. ഫിറഔന്റെ ഖൗമിലേക്ക് കരീമായ റസൂൽ അഥവാ മൂസ അലൈഹിസ്സലാം വരികയുണ്ടായി. മൂസ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, അൻ അദ്ദു ഇലയ്യ ഇബാദല്ലാഹ്, എന്നിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു തരിക. ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ. അഥവാ ബനു ഇസ്രായേലിനെ പീഡിപ്പിക്കാതെ എന്റെ അരികിലേക്ക് അവരെ ഏൽപ്പിച്ചു തരിക, അവരെ മോചിപ്പിക്കുക. ഇന്നി ലകും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങളിലേക്കുള്ള അമീനായ റസൂലാണ്, വിശ്വസ്തനായ അള്ളാഹുവിന്റെ ദൂതനാണ്. വഅല്ലാ തഅലു അലല്ലാഹ്, മുസാ നബി പറഞ്ഞു വഅല്ലാ തഅലു അലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ മേൽ അധികം അഹങ്കാരം നടിക്കരുത്, അള്ളാഹുവിന് മേൽ നിങ്ങൾ അഹങ്കാരം നടിക്കരുത്. ഇന്നി ആസീഖും, ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരുന്നതാണ്, ബി സുൽത്താനിൻ മുബീൻ, വ്യക്തമായ തെളിവുകളുമായി. മുസാ അലൈഹിസ്സലാമിന് അള്ളാഹു റബ്ബുൽ ആലമീൻ അവിടുന്ന് റസൂലാണ് എന്നതിന് തെളിവുകൾ നൽകിയിട്ടുണ്ടായി. ഒരു തെളിവ് എന്താ, മുസാ നബിയുടെ വടി താഴെയിട്ടാൽ അത് വലിയ പാമ്പായി തീരും, അതുപോലെ കൈ അത് കക്ഷത്തിലേക്ക് എടുത്ത് പുറത്തെടുത്താൽ, കക്ഷത്തിൽ വെച്ച് പുറത്തെടുത്താൽ അത് വെട്ടിത്തിളങ്ങുന്നതായിരിക്കും. ഇത് രണ്ട് പ്രധാനപ്പെട്ട ദൃഷ്ടാന്തങ്ങളാണ്. വേറെയും പല ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഫിറഔൻ മൂസ അലൈഹിസ്സലാമിന്റെ വരവിന് ശേഷം വീണ്ടും ബനു ഇസ്രായേലിനെ പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ ഒരു വേള മൂസ നബിയോട് പറഞ്ഞു, എന്ത് ഉജീന മിൻ ഖബ്ലി അൻ തഅതിയന വ മിൻ ബഅദി മാ ജിഇതന, മൂസ താങ്കൾ വരുന്നതിന് മുമ്പും ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുകയും താങ്കൾ വന്നതിന് ശേഷവും അതെ. നോക്കൂ, അവർ ദീർഘകാലത്തെ അവരുടെ പ്രയാസം പറയുക. മൂസ അലൈഹിസ്സലാം അവരെ സമാധാനിപ്പിച്ചു പറഞ്ഞു, ഇന്നൽ അർദലില്ലാ, ഭൂമി ആരുടേതാണ്, അല്ലാഹുവിന്റേതാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അനന്തരം നൽകും എന്ന് മാത്രമല്ല, അള്ളാഹു ഈ നാട്ടിന്റെ ഭൂമിയുടെ അധികാരികളാക്കി നിങ്ങളെ മാറ്റും, എന്നിട്ട് അവൻ നോക്കും നിങ്ങളെങ്ങനെ പ്രവർത്തിക്കുന്നു, നിങ്ങളെങ്ങനെ പ്രവർത്തിക്കും എന്ന്. ഒരുപക്ഷെ ഒരു കൗമിന് ചില പ്രയാസങ്ങൾ അനുഭവിക്കുകയും വിജയവും സഹായവും കാത്തിരിക്കുകയും ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തിനേക്കാൾ വിജയത്തിലും അധികാരത്തിലും കഴിഞ്ഞ് അഹങ്കരിച്ച് നഷ്ടത്തിലേക്ക് നാശത്തിലേക്ക് പോകുന്നതിനേക്കാൾ ഒരുപക്ഷെ ഒരു കൗമിന് നല്ലതെന്തായിരിക്കും, ചില പ്രയാസങ്ങൾ അനുഭവിച്ചാലും പുറം അള്ളാഹുവിനോട് തേടി അഹങ്കരിക്കാതെ വിനയത്തോടെ ശ്രദ്ധയോടെ നീമ്പാലിച്ച് ജീവിക്കുന്നതായിരിക്കും, മനസ്സിലായില്ലേ. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അവരുടെ പ്രയാസങ്ങളിൽ നിരാശപ്പെടേണ്ടതില്ല, ഇത് അള്ളാഹു ഖൈർ നിശ്ചയിച്ചിട്ടുണ്ടാകും. മുസ്ലിമീങ്ങളുടെ അവസ്ഥയിൽ ഒരാൾക്ക് വേദന തോന്നുകയാണ്, അത് ഖൈറാണ്. ഒരാൾക്ക് മുസ്ലിമീങ്ങളുടെ അവസ്ഥയിൽ മനസ്സിൽ വേദന തോന്നുക എന്നത് ഖൈറിന്റെ അടയാളമാണ്. നീ അത് അതിൽ പരിധി വിടാതെ നിരാശനാകാത്ത ഇടത്തോളം എന്നിട്ട് നീ മുസ്ലിമീങ്ങൾക്ക് കൊണ്ട് ദുആ ചെയ്യുകയാണ്, അവരുടെ ഖൈറിന് കൊണ്ട് നീ എന്തെങ്കിലും ചെയ്യുകയാണ്, എത്ര വലിയ അമലാണത്, എത്ര ശ്രേഷ്ഠമായ കാര്യമാണ്. അല്ലാഹു ഫിഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഫിഔനി അഖീഹി, തന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം അള്ളാഹു ഒരുവന്റെ സഹായിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നീ ചെയ്യുക എന്നത് ഖൈറാണ്. അതേസമയം ആർക്കും മുസ്ലിമീങ്ങളൊക്കെ അധികാരത്തിലും അതുപോലെ ശക്തിയിലുമാണ്, എന്നിട്ട് നീ അഹങ്കാരിയായി പോവുക, മതി മറക്കുക, ദീൻ മറക്കുക, അത് അപകടമാണ്, അത് അപകടമാണ്. അപ്പോൾ ആ അവസ്ഥയിലും അള്ളാഹു ഖൈറുകൾ നിശ്ചയിച്ചിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിമീങ്ങൾ അധികാരത്തിലും അതുപോലെ മേൽക്കോയ്മയിലും മുസ്ലിമീങ്ങൾ എത്തുക എന്നത് മോശമാണെന്നല്ല, ഓരോ മുസ്ലിമും അത് ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിന്റെ കരിമത്ത് ഉന്നതമാകാൻ മുസ്ലിമീങ്ങൾക്ക് ഭൂമിയിൽ ഒരേ സ്ഥാനവും അധികാരവും ലഭിക്കാൻ സംശയമില്ല. പക്ഷെ പറഞ്ഞു വന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ വിധിയാൽ ഒരു രാജ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇത് നിരാശപ്പെടേണ്ടതില്ല, അതിനും ഖൈറുണ്ടാകും, അതിനും ഖൈറുണ്ടാകും. അങ്ങനെ മൂസ നബി അവരെ സമാധാനിപ്പിക്കുകയുണ്ടായി. ഫിറഔൻ അവൻ ഭീഷണിപ്പെടുത്തി, ദറൂനി അഖ്തുൽ മൂസ, എന്നെ നിങ്ങൾ വിടൂ, ഞാൻ മൂസയെ കൊല്ലട്ടെ, വലിയൊരു റബ്ബ, അവനവന്റെ റബ്ബിനോട് വേണമെങ്കിൽ തേടട്ടെ. ഇതൊരു അഹങ്കാരത്തിന്റെ വാക്കാണ്, അവന്റെ അഹങ്കാരത്തിന്റെ വാക്കുകൾ ഖുർആനിൽ നമുക്ക് കാണാം. അലൈസലി മുൽക്കും, ഇൻഷാല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്തിൽ അതുണ്ട്, അലൈസലി മുൽക്കും മിസ്റ, എനിക്ക് മിസ്റിന്റെ അധികാരമില്ലേ, വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഇതാ ഈ പുഴയൊക്കെ എന്റെ കീഴിലല്ലേ ഒഴുകുന്നത്, അഫല തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ. ഇതൊരു അഹങ്കാരത്തിന്റെ വാക്കാണെന്ന് മൂസ അലൈഹിസ്സലാം പറഞ്ഞു, വഇന്നി ഉദ്തു ബിറബ്ബി വറബ്ബികും, ഞാൻ എന്റെ റബ്ബിനോട് നിങ്ങളുടെയും റബ്ബിനോട് എഴുത്തു ഇസ്തിആദത്ത് നടത്തിയിരിക്കുന്നു, അഭയം തേടിയിരിക്കുന്നു. അൻ തർജുമൂൻ, നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിൽ നിന്ന്, ഒരാളെ കൊലപ്പെടുത്തുന്നതിന്റെ വളരെ അക്ബഹായ ഒരു രൂപമാണ്, അവരെ കൊല്ലുന്നതിന്റെ വളരെ ഒരു അതിൽ കടുപ്പം കൂടിയ രൂപമാണ് എറിഞ്ഞുകൊള്ളുക എന്നത്. നബിമാർ നേരിട്ട ഭീഷണികളിൽ ഒന്നാണ്. നൂഹ് അലൈഹിസ്സലാമിനോട് ഖൗമ് പറഞ്ഞത് കാണാം, എന്ത്, നിന്നെ ഞങ്ങൾ എറിഞ്ഞുകൊള്ളും. ഇബ്രാഹിമിനോട് പിതാവ്, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പിതാവ് പറഞ്ഞത് കാണാം, ഞാൻ നിന്നെ എറിയും. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, എന്റെയും നിങ്ങളുടെയും റബ്ബിനോട് ഞാനിതാ കാവൽ തേടുന്നു, നിങ്ങൾ എന്നെ എറിയുന്നതിൽ നിന്ന്. വൈല്ലം തൂമിനൂലി, ഇനി നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് വിട്ടേക്കൂ എന്ന് പറഞ്ഞാൽ അവരെ മൂസ അലൈഹിസ്സലാം ക്ഷണിക്കുന്നത് എന്തിലേക്കാണ്? മൂസ നബി വിശ്വസിക്കാൻ, ഇസ്ലാമിലേക്കാണ് ക്ഷണിക്കുന്നത്. എന്നാൽ അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറില്ല, ഏറ്റവും ചുരുങ്ങി നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ, എന്നെ ഉപദ്രവിക്കാതിരിക്കും. കാരണം കുഫർ, അതിന്റെ കൂടെ അക്രമം കൂടി വരിക എന്നത് അത് ചെയ്യുന്നവർക്ക് അപകടം കൂടുകയാണ്, അവർക്ക് അല്ലാഹുവിന്റെ ശിക്ഷ വർദ്ധിക്കും. നോക്കൂ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, സൂറത്തുൽ നഹ്ലിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ് സിദ്നാഹും അദാബം ഫൗഖൽ അദാബി ബിമാ കാനൂ യുഫ്സിദൂൻ. ആരാണോ കാഫിറുകളായി തീർന്നത്, അല്ലാഹുവിന്റെ ദീനിനെ നിഷേധിച്ചത്, എന്ന് മാത്രമല്ല അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തത്, ജിദ്നാഹും അദാബം ഫൗഖൽ അദാബ്, അവർക്ക് ശിക്ഷക്കുമേൽ നാം ശിക്ഷ കൊടുക്കും. ബിമാക്കാൻ യുഫ്സിദൂൻ, അവർ ഫസാദ് ഉണ്ടാക്കിയത്, കുഴപ്പമുണ്ടാക്കിയത് കാരണത്താൽ. അതുകൊണ്ട് അവനവന്റെ ദീനുമായി പോകുന്ന മുശ്രിക്കും മുസ്ലിമീങ്ങളും ഉപദ്രവിക്കാത്ത മുശ്രിക്കും ഉപദ്രവിക്കുന്ന മുശ്രിക്കും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല, മറിച്ച് ഉപദ്രവിക്കുന്നവന് നരകത്തിൽ ശാശ്വത ശിക്ഷക്കൊപ്പം, ഏത് മുശ്രിക്കും നരകത്തിൽ ശാശ്വത ശിക്ഷയാണ്, അതോടൊപ്പം ഉപദ്രവിച്ചതിന്റെ ശിക്ഷ കൂടി അവനുണ്ടാകും. അവനുണ്ടാക്കിയ ഫസാദിന്റെ ശിക്ഷ കൂടി അവനുണ്ടാകും. യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യമാണ്. മൂസ നബി പറയുകയാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എന്ത് ചെയ്യും, എന്നെ നിങ്ങൾ ഒഴിവാക്കും, എന്നെ ഒറ്റയ്ക്ക് വിട്ടേക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം, എനിക്കെന്റെ കാര്യം, എന്ന നിലയ്ക്ക് എന്നെ വിട്ടേക്കും എന്ന് പറയുന്നു. പക്ഷേ അതിനും അവർ തയ്യാറായില്ല. മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, ഫദഅ റബ്ബഹു, തന്റെ റബ്ബിനോട് മൂസ അലൈഹിസ്സലാം ദുആ ചെയ്തു, അന്ന ഹാഉലായി, ഇതാ ഈ ആളുകൾ, ഖൗം മുജ്രിം, മുജ്രിമുകളായ കുറ്റവാളികളായ ഒരു ജനതയാണ്. ഈ ദുആഇനെന്ത് പറയും? ദുആഉൻ ബിൽഹാൽ, ദുആഉൻ ബിൽഹാൽ. മൂസ അലൈഹിസ്സലാം ഇവിടെയുള്ള ദുആഇൽ എന്താണ് പറയുന്നത്? അല്ലാഹുവേ, ഇവർ കുറ്റവാളികളായ ഒരു ജനതയാണ്, അതിനാണ് ദുആഉൻ ബിൽഹാൽ എന്ന് പറയുക. അവരുടെ അവസ്ഥയാണ് പറയുന്നത്, അല്ലാഹുവേ ഇവരെ നശിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ അത് ദുആഉൻ ബിൽ മഖാൽ എന്ന് പറയും, അല്ലാഹു നീ ഇത് ചെയ്യണേ എന്ന് പറയുന്നത്. അതേസമയം അല്ലാഹുവിനോട് ഇത് അവസ്ഥ പറയുക, അതും എന്താണ്? ദുആ. നോക്കൂ, മൂസ അലൈഹിസ്സലാമിന്റെ തന്നെ ദുആ നമുക്ക് കാണാം സൂറത്തുൽ ഖസസിൽ. മിസറിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്, വയറൊട്ടിയിട്ടാണുള്ളത്, വിശക്കുകയാണ്, വീടില്ല, അഭയമില്ല, കുടുംബമില്ല. ഇതാരാണ്? അള്ളാഹുവിന്റെ സഫീയായ, അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള അവന്റെ റസൂലുകളിൽ ശ്രേഷ്ഠരാണ്, അലൈഹിസ്സലാമാണ്. ഈ അവസ്ഥയിലാണുള്ളത്. എന്നിട്ട് മദീനയിൽ എത്തിയപ്പോൾ കാണുകയാണ്, കുറെ വാക്കിലന്മാർ വെള്ളമെടുക്കുന്നു, രണ്ട് സ്ത്രീകൾ അവിടെ മാറി നിൽക്കുന്നു, പുരുഷന്മാരുമായി ഇടകലർന്ന് നിൽക്കാതെ മാറി നിൽക്കുന്നു. അവർ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ച മര്യാദയാണ്, മാറി നിൽക്കുകയാണ്. അവരോട് ചോദിച്ചു, എന്താണ്? അവർ രണ്ടുപേരും പറഞ്ഞു, യാചിതന്മാർ പോയാലല്ലാതെ ഞങ്ങൾക്ക് വെള്ളമെടുക്കാൻ കഴിയും. ഷെയ്ഖും കബീർ, ഞങ്ങളുടെ പിതാവാകട്ടെ വയസ്സായ ഒരാളാണ്, അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ സാധ്യമല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. മൂസ അലൈഹിസ്സലാം എന്തു ചെയ്തു? ഫസഖാലഹുമ, അവർക്ക് വെള്ളം എടുത്തു കൊടുത്തു. തഫ്സീറുകളിൽ കാണാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തഫ്സീർ ആയി മനസ്സിലാക്കുക, ഹദീസ് എന്ന് പറയുന്നത് പോലെയല്ല തഫ്സീർ, കഥ മനസ്സിലാക്കാൻ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. സാധാരണ നാട്ടിലന്മാർ വെള്ളമെടുത്ത് ഒരു വലിയ കല്ലവിടെ വെച്ചിട്ട് പോകും. ആ വെള്ളമെടുക്കുന്ന വെള്ളം വരുന്ന കിണറോ എന്താണ് അവിടെ ഉള്ളത്, അതിന് മേലൊരു കല്ല് വെച്ച് പോകും. അവർ എടുത്തതിന്റെ ബാക്കിയാണ് ഈ പെൺകുട്ടികൾ വെള്ളമെടുക്കാറുള്ളത്. മുസ അലൈഹിസ്സലാം കുറെ ആളുകൾ പിടിച്ചാൽ നീക്കുന്ന ആ കല്ലൊറ്റക്ക് എടുത്തത് മാറ്റി എന്നിട്ട് വെള്ളം ഇവർക്ക് വേണ്ടി എടുത്തു കൊടുത്തു. എന്നിട്ടൊരു തണലിലേക്ക് മാറിയിരുന്ന് പ്രസിദ്ധമായ ഒരു ദുആ ചെയ്യണം, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. അതും എന്താണ് ദുആഉൻ ബിൽ ഹാൽ, എന്റെ റബ്ബേ നീ എനിക്ക് ഏത് ഖൈർ ഇപ്പോൾ ഇറക്കി തന്നാലും ഞാൻ അതിന് ആവശ്യക്കാരാണ്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ആ മരത്തണലിരുന്ന് ദുആ ചെയ്യുന്നു, ഉത്തരം എപ്പോൾ കിട്ടി? അപ്പോൾ കിട്ടി. തൊട്ടടുത്ത ആയത് എന്താണ്? എന്ന വാക്ക് പൊതുവെ അപ്പോൾ ഉടനെ സംഭവിച്ചാലാണ് ഫാ വരിക. ഫജാഅതു, അപ്പോൾ അതാ വരുന്നു. ഇഹ്ദാഹുമ, ആ രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ, തംശി അല ഇസ്തിഹ്യാഇൻ, ലജ്ജയോടെ നടന്നു വരുന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, ഇന്ന അബി യദ്ഊക, എന്റെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നു. ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വെള്ളം എടുത്തതിന് പ്രതിഫലം തരാം. അത് മുഴുവനായി ആ കാര്യം പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ഒരു മോശം ചിന്തക്ക് അല്ലെങ്കിൽ ഒരു സംശയത്തിന് ഇടവരാതിരിക്കാൻ. നിങ്ങളൊന്ന് വാ പറഞ്ഞു നടക്കുകയല്ല, എന്തിനാണ് വിളിക്കുന്നതെന്ന് അവിടെ വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തു. ശ്രദ്ധിക്കും, നിങ്ങളൊന്ന് വരണം എന്നല്ല, എന്റെ പിതാവ് എന്റെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നു, എന്തിനാ വിളിക്കുന്നത്? അതും പറഞ്ഞു നിങ്ങൾക്ക് വെള്ളം എടുത്തു വന്നതിന് പ്രതിഫലം തരാം. അങ്ങനെ മുസ അലൈഹിസ്സലാം ചെന്നു ആ ഷെയ്ഖായ വയസ്സായ ആളോട്, അത് ഷുഐബ് അലൈഹിസ്സലാമാണ് എന്നൊരു അഭിപ്രായമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം, കൂടുതൽ ശരിയായ അഭിപ്രായം ഷുഐബ് നബി അല്ല എന്നതാണ്. ആ കൂടുതൽ സഹീഹായ അഭിപ്രായം, കാരണം ഷുഐബ് നബി മുമ്പേ കഴിഞ്ഞു പോയ ഒരു നബിയാണ്. അഭിപ്രായമുള്ള ഒരു ഷെയ്ഖായ സാലിഹായ ഒരാൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, കാരണം ഇത് മദീൻ വേറെ രാജ്യമാണ്, ഇവിടെ ഈ മിസറിലെ ഫറഔനും കൂട്ടർക്കും ഇവിടെ അധികാരമില്ല, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെൺകുട്ടികളിൽ ഒരാൾ പറയുകയാണെങ്കിൽ ആബത്തിരു, ഇപ്പൊ നിങ്ങൾ അദ്ദേഹത്തെ ജോലിക്ക് വെക്കണം. ഇന്ന ഹൈറമനിസ്റ്റർ കവിയുൽ അമീൻ, ജോലിക്ക് വെക്കുന്നവരിൽ നിങ്ങൾ കൂലിക്കെടുക്കുന്നവരിൽ ഏറ്റവും നല്ല ആൾ കവിയും അമീനുമാണ്. ഒരാൾ ഒരു പണി ഏൽപ്പിക്കണമെങ്കിൽ ഉള്ള രണ്ട് നിബന്ധനകൾ ആ അയച്ചുണ്ട്. ഇന്ന് കൂവത്തൊന്ന് അമാനത്ത്, ഇന്ന് ശക്തി ഒന്ന് വിശ്വസ്തത. ശക്തി എന്ന് പറഞ്ഞാൽ ആ പണി എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. രണ്ടാമത്തത് വിശ്വസ്തനുമായിരിക്കണം. ചില ആളുകൾ നല്ല വിശ്വസ്തനായിരിക്കും, ആ പക്ഷെ ആ പണി അറിയുണ്ടാവില്ല, ആളാ ജോലിക്ക് വെച്ച് കഴിയുന്നത്. ചില ആൾക്ക് ആ ജോലി അറിയാൻ, പക്ഷെ ആളെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവനെയും ജോലിക്കൊള്ളില്ല. ഈ രണ്ട് സിഫത്തുകളുമാണ്. അതിന്റെ വിപരീതമാണ് അജ്ജും ഖിയാനത്തും. അജ്ജ് എന്നാൽ കഴിവുകൾ, അറിയില്ല, പണി അറിയില്ല. ഖിയാനത്ത് എന്നാൽ വഞ്ചന. അപ്പോൾ ഇദ്ദേഹം പറയാൻ, ഞാനിതാ എന്റെ രണ്ട് പെൺമക്കളിൽ ഒരാൾ നിങ്ങൾക്ക് വിവാഹം ചെയ്ത് തരാൻ ഉദ്ദേശിക്കുന്നു, പകരം എന്തു വേണം? 8 വർഷം എന്റെ ആടുകൾ മേയ്ക്കണം, 10 നിങ്ങൾ പൂർത്തിയാക്കുകയാണെങ്കിൽ അത് പ്രതിഷ്ഠം. ഞങ്ങൾ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, സാലിഹുകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാം. മുസ അലൈഹിസ്സലാം പറഞ്ഞു, അത് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു, ഇതിലേത് അവധി പൂർത്തിയാക്കിയാലും എന്നോട് പ്രയാസം തോന്നരുത്, ഇതിലേത് അവധി പൂർത്തിയാക്കിയാലും എന്നോട് പ്രയാസം തോന്നരുത്. തൊട്ടടുത്ത ആയത്തിൽ സൂറത്തുൽ ഖസസിൽ കാണാം, ഫലം ഖദാ മൂസൽ അജല, മുസാ നബി അവധി പൂർത്തിയാക്കുകയും വസാറ ബി അഹ്ലിഹി, എന്നിട്ട് മിസ്റിലേക്ക് 10 വർഷത്തിന് ശേഷം പുറപ്പെട്ടു, സ്വന്തം കുടുംബത്തെ കാണാൻ ആഗ്രഹം തോന്നി പുറപ്പെട്ടു. അവിടെ അവധി പൂർത്തിയാക്കി അന്നേ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ 8ഓ 10ഓ പൂർത്തിയാക്കിയത് മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം, 10 ആണ് പൂർത്തിയാക്കി. അല്ലാഹുവിന്റെ നബിമാർ കരാറിൽ ഏറ്റവും പരിപൂർണമായതാണ് പൂർത്തിയാക്കിയത്, 10 വർഷം പൂർത്തിയാക്കിയിട്ടാണ് പോയത്. നോക്കൂ, ആരോരുമില്ലാതെ, ഭക്ഷണമില്ലാതെ, ഒരു മേൽക്കൂരയില്ലാതെ മൂസ അലൈഹിസ്സലാം കഴിഞ്ഞു. അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹു അവിടേതാ ഭക്ഷണം നൽകി, അള്ളാഹു മേൽക്കൂര നൽകി, അള്ളാഹു കുടുംബത്തെ നൽകി, അള്ളാഹു റിസ്ഖും നൽകി, ഐഫത്തും നൽകി, റിസ്ഖ് റബ്ബ് നൽകി. അതുപോലെ തന്റെ വിശുദ്ധി, ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കുടുംബത്തെ നൽകി. ഇവിടെ ഇവിടെ വെച്ചാണ് ആരും ഇല്ലാത്ത ഒരു നാട്ടിൽ അള്ളാഹുവിന്റെ കയ്യിലാണ് കാര്യങ്ങൾ. അവിടെ ചെയ്ത ദുആ, അത് ദുആഉം ബിൽഹാൽ, തന്റെ പ്രയാസമാണ്, തന്റെ അവസ്ഥയാണ് പറയുന്നത്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. ഇവിടെ നോക്കൂ, റബ്ബി ഇന്ന ഹൗലാഇ ഖൗമുൻ മുജ്രിമൂൻ, അള്ളാഹു ഇത് കുറ്റവാളികളായ ഒരു ജനതയാണ്. റബ്ബ് സുബ്ഹാനഹു വതആല ഉത്തരം നൽകി ഫാഅസ്തിരി ബിഇബാദി, അല്ലാഹു കൽപന കൊടുത്തു മൂസാ നബിക്ക് ഫാഅസ്തിരി ബിഇബാദി. ദഅവത്ത് അല്ലാഹു ഉദ്ദേശിച്ച അത്രയും കാലം അവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, അവരുടെ തോന്നിവാസം ധിക്കാരവും വർദ്ധിക്കുകയാണ് ചെയ്തത്. അല്ലാഹു പറഞ്ഞു ഫാഅസ്തിരി ബിഇബാദി, എന്റെ അടിമകളെയും കൊണ്ട് പുറപ്പെടുക, ലൈലൻ രാത്രി പുറപ്പെടുക. അഥവാ ബനു ഇസ്രായേലിനെയും കൂട്ടി, ഇസ്രായേൽ മക്കളെയും കൂട്ടി മൂസാ അലൈഹിസ്സലാം ഒരു രാത്രി മിസ്റിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് രാത്രി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു കൊടുത്തു, ഇന്നകും മുത്തബഊൻ, നിങ്ങൾ പിൻപറ്റപ്പെടുന്നവരാണ്. അഥവാ നിങ്ങളുടെ പിന്നാലെ ആര് വരും? ഫിറഔൻ വരും. ഫിറഔൻ ഇത് അറിഞ്ഞപ്പോൾ അവൻ കോപാകുലനായി, അവൻ പറഞ്ഞു, ഇന്നഹാ ഉലാ ഇശ്ശിർദിമത്തു ലശിർദിമത്തും ഖലീലൂൻ, ഇവർ വളരെ കുറച്ചൊരു സംഘമാണ്. വഇന്നാ ലജമീഉൻ ഹാദിറൂൻ, ഞങ്ങൾ സംഘടിതരാണ്, ജാഗ്രത ഉള്ളവരാണ്, ശ്രദ്ധയുള്ളവരാണ്. അങ്ങനെ അവൻ സൈന്യത്തെയും കൂട്ടി പുറപ്പെടുകയാണ് പിന്നാലെ. രാത്രി പുറപ്പെട്ടു. ഷുറൂഖിന്റെ സൂര്യൻ ഉദിക്കാറായ സമയത്ത് മൂസ അലൈഹിസ്സലാമും കൂടെ ഉള്ളവരും എവിടെ എത്തുകയാണ്? കടലിന്റെ മുന്നിൽ, ആർത്തിരമ്പുന്ന കടലിന്റെ മുന്നിലെത്തുകയാണ്. പിന്നെ ഫിറഔന് കൂട്ടരുത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തഫ്സീറുകൾ നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞത് തഫ്സീർ എന്നത് അടിവരയിട്ടുണ്ട് മനസ്സിലാക്കി. തഫ്സീറുകൾ നമുക്ക് കാണാം. മൂസാ നബിയിൽ വിശ്വസിച്ച ഖിബ്തുകളിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു എന്ന് ഖുർആൻ വന്നിട്ടുണ്ട്. ഈമാൻ മറച്ചു വെച്ച, എന്നാൽ മൂസാ നബിയിൽ വിശ്വസിച്ച ഫിറഔനോട് മൂസാ നബിയെ കൊല്ലരുത് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നുവെന്ന് സൂറത്തുൽ ഗാഫിറിൽ നമുക്ക് കാണാം. അദ്ദേഹവും കൂടെയുള്ള മറ്റൊരാളും കടലിന്റെ മുന്നിലെത്തിയപ്പോൾ മൂസാ അലൈഹിസ്സലാമിനോട് ചോദിച്ചത്ര, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല്, ഇവിടെ വരാനാണോ അല്ലാഹു കൽപ്പിച്ചത്? അവർ പറയണം, ഇന്നല മൂസറക്കു, ഞങ്ങളിതാ പിടിക്കപ്പെട്ടു, പിന്നിൽ കൂട്ടരാണ്. മൂസാ നബി പറഞ്ഞു, കല്ല അല്ല, ഇന്നമാ യാ റബ്ബി സൈഹി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ വഴി കാണിച്ചത്. കൂടെ ഉള്ള ആൾ ചോദിച്ചത്ര, അല്ലാഹുവിന്റെ റസൂൽ, ഇവിടെ വരാനാണോ അല്ലാഹു കൽപ്പിച്ചത്? പറഞ്ഞാൽ അല്ലാഹുരാണ് കൽപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം കുതിരയും എടുത്ത് കടലിലേക്ക് ഒന്ന് നീങ്ങി നോക്കിയതാണ്. അള്ളാഹു കൽപ്പിച്ചാണെങ്കിൽ ഇവിടെ തന്നെയാണ്, സംശയമില്ല, ഈ വഴി തന്നെയാണ്, ഇങ്ങോട്ട് പോകാനാണോ അള്ളാഹു കൽപ്പിച്ചത്? ബസ് ഇവിടെ തന്നെ. അദ്ദേഹം അതിനെയും എടുത്ത് കടലിലേക്കൊന്ന് നീങ്ങി നോക്കി എന്ന് തഫ്സീറുകളിൽ കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലുകൾ കവ പറയുകയില്ല. അവരീ വഴിയാണെന്ന് പറഞ്ഞ ആ വഴിയാണ്, മുന്നിൽ കടലല്ല, എന്തുണ്ടായത്, അതാണ് വഴി, അതാണ് ശരിയായ വഴി. അള്ളാഹു അത മൂസാ നബിയോട് പറയുന്നു. ഈ ആയത്തിൽ നമുക്ക് കാണാം, വസ്രുഖിൽ ബഹറ റഹുവ, വസ്രുഖിൽ ബഹറ, കടലിനെ വിട്ടേക്ക് റഹുവൻ. റഹുവൻ എന്ന് പറഞ്ഞാൽ അത് ഏതവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയിൽ വിട്ടേക്കുക. മൂസാ അലൈഹിസ്സലാമിനോട് അള്ളാഹു വടികൊണ്ട് കടലിലടിക്കാൻ പറഞ്ഞു. കടലിലടിച്ചപ്പോൾ കടലിന്റെ റബ്ബ് അതിനെ രണ്ട് ഭാഗത്തേക്ക് പിളർത്തുകയുണ്ടായി. മുന്നിലതാ വഴി. തഫ്സീറിൽ കാണാം, കാറ്റടിച്ചു വീശി ആ വഴി എന്തായി? ചതുപ്പായിരിക്കും, കാലുകൾ ആഴ്ന്നു പോകും, കടലിലെ വെള്ളം നീക്കി കടലിനെ അതിന്റെ സ്ഥാനത്ത് നിശ്ചലമായി വിട്ടേക്കുക എന്ന് അള്ളാഹു പറഞ്ഞു. അങ്ങനെ മൂസാ നബിയും കൂട്ടരും അള്ളാഹു ഏർപ്പെടുത്തിയ വഴിയിലൂടെ രക്ഷപ്പെട്ടു. ചില തഫ്സീറുകളിൽ കാണാം, ഒരു വഴിയല്ല അള്ളാഹു അവർക്ക് 12 വഴികൾ കടലിൽ പിളർത്തി കൊടുത്തു എന്ന്. 12 ഗോത്രങ്ങളാണ്, 12 ഗോത്രങ്ങൾക്കും പോകാം. എന്നിട്ട് ഓരോ ഭാഗത്തും കടലിങ്ങനെ നിൽക്കുകയാണ്, ഇത് വെള്ളമാണ്. കണ്ണാടി പോലെ അപ്പുറത്തെ ഗോത്രം രക്ഷപ്പെടുന്നത് അള്ളാഹു ഓരോ ഗോത്രത്തിനും കാണിച്ചു കൊടുത്തു എന്ന്. അങ്ങനെ അവർ രക്ഷപ്പെട്ടു, മറുകരയിലെത്തി. അള്ളാഹു സുബ്ഹാനഹു വതആല ഫിറഔനും കൂട്ടരും ആ വഴിയിലേക്ക് പ്രവേശിക്കുകയും എന്നിട്ട് അതിന്റെ നടുവിലെത്തുകയും ചെയ്തു. തഫ്സീറുകളിൽ കാണാം, അതിന്റെ മുന്നിലെത്തി കാഴ്ച കണ്ടപ്പോൾ അവൻ അന്താളിച്ചു, അവൻ അന്താളിച്ചുപോയി, അവന് തിരിഞ്ഞുപോകാൻ ഒരു വേള തോന്നി. പക്ഷെ അല്ലാഹു ശഖാ ദൗർഭാഗ്യം വിധിച്ചാൽ സാധ്യമല്ല. അവനൊരു വേള തോന്നി പിന്തിരിവ്, കാരണം ഇത് മുന്നിൽ കാണുകയാണ്, ഈ വലിയ ആയത്തവൻ കാണുന്നു രക്ഷപ്പെടുന്നത്, ഇത് അത്ഭുതമാണ്. ആ കാഴ്ച കണ്ട് അവന് ഒരു വേള പിന്നിലേക്ക് പോകാൻ തോന്നി. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് ചെയ്തു, മുന്നോട്ട് തന്നെ അവൻ നീങ്ങി. റബ്ബ് സുബ്ഹാനഹു വതആല കടലിനെ പഴയപടിയാക്കി. ആർത്തിരമ്പ് വരുന്ന തിരമാലകളിൽ അവനും അവന്റെ സൈന്യവും മുങ്ങി നശിച്ചു. അള്ളാഹു പറയുന്നു, ഇന്നഹും ജുന്ദും മുഗ്റഖൂൻ, അവർ നശിപ്പിക്കപ്പെടുന്ന ഒരു സൈന്യം തന്നെയാണ്. ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വതആല പഴയ ഉമ്മത്തുകളെ നശിപ്പിച്ചതിന് ശേഷം മൂസാ നബിക്ക് തൗറാത്ത് നൽകിയെന്ന്. തൗറാത്ത് അല്ലാഹു അവതരിപ്പിച്ചതിന് ശേഷം പിന്നീട് ഒരു ജനതയെ ആകാശത്തു നിന്നുള്ളൊരു ശിക്ഷ കൊണ്ട് അല്ലാഹു നശിപ്പിച്ചിട്ടില്ല. തൗറാത്ത് അല്ലാഹു അവതരിപ്പിച്ചതിന് ശേഷം പിന്നെ ഒരു ജനതയെയും അല്ലാഹു ആകാശത്തു നിന്നുള്ള ഒരു ശിക്ഷ കൊണ്ട് നശിപ്പിച്ചിട്ടില്ല. അതൊക്കെ അതിന് മുൻപായിരുന്നു. സൂറത്തുൽ ഖസസിൽ പറഞ്ഞിട്ടുണ്ട്, وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ مِنْ بَعْدِ مَا أَهْلَكْنَا الْقُرُونَ الْأُولَى بَصَائِرَ لِلنَّاسِ وَهُدًى وَرَحْمَةً لَعَلَّهُمْ يَتَذَكَّرُونَ. മൂസ നബിക്ക് നാം തൗറാത്ത് നൽകി പഴയ ഉമ്മത്തുകളെ നാം നശിപ്പിച്ചതിന് ശേഷമല്ല. അങ്ങനെ അവരെ മുക്കി നശിപ്പിച്ചു. അല്ലാഹു പറയുന്നു, നോക്കൂ ഈ ആയത്ത്, كَمْ تَرَكُوا مِنْ جَنَّاتٍ وَعُيُونٍ. كَمْ تَرَكُوا, എത്ര എത്രയാണ് അവർ ഉപേക്ഷിച്ചത്. കെം എന്ന ഈ പ്രയോഗം, ഇത് എന്തിനുള്ള പ്രയോഗമാണ്, എത്രയെത്ര എന്നതിനുള്ള പ്രയോഗമാണ്. ഏതുപോലെ ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, കെം മിം ഫിഅതിൻ ഖലീലത്ത് ഗലബത് ഫിഅതൻ കസീറത്തൻ ബിഇദ്നില്ലാ. എത്രയെത്ര ചെറിയ സൈന്യങ്ങളാണ് അല്ലാഹുവിന്റെ അനുവാദത്തോടെ എത്രയോ വലിയ സൈന്യങ്ങളെ, സംഘങ്ങളെ നശിപ്പിച്ച് പരാജയപ്പെടുത്തിയത്. അതുപോലത്തെ പ്രയോഗമാണിത്, കെം തറഖു, എത്രയാണ് അവർ ഉപേക്ഷിച്ചത്. മിൻ ജന്നാതിം വഉയൂൻ, ജന്നാതിൻ തോട്ടങ്ങളും വഉയൂൻ അരുവികളും. എവിടെയുള്ളത്, മിസ്റിലുള്ളത്. മിസ്റിൽ അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. മിസ്റിലെ മണ്ണ് യഥാർത്ഥത്തിൽ ഫലഭൂയിഷ്ഠമായ മണ്ണല്ല, അവിടെ സാധാരണ നല്ല ചെടികൾ മുളക്കാത്ത മണ്ണാണ്. പക്ഷേ നൈൽ നദി നല്ല മണ്ണുകൾ എവിടേക്ക് കൊണ്ടുവരും, മിസ്റിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ മുളപ്പിക്കും. അതാണ് മിസ്റിൽ സംഭവിക്കുന്നത്. വസുറൂഇൻ, അതുപോലെ കൃഷിയിടങ്ങൾ. വമഖാമിൻ കരീം, എത്രയോ നല്ല മാന്യമായ ഇടങ്ങൾ അഥവാ താമസ സ്ഥലങ്ങൾ. മനാസിൽ എന്നാണ് ഇവിടെ മഖാമിന്റെ അർത്ഥം. വനഅമ്മത്തിൻ, എത്രയോ സുഖസൗകര്യങ്ങൾ. കാനു ഫീഹാ, അവരതിലായിരുന്നു. ഫാകിഹീൻ, രസിച്ച് ആനന്ദിച്ച് ഉല്ലസിച്ച് കഴിയുകയായിരുന്നു ആര്, ഫിറഔനും കൂട്ടരും മിസ്റിൽ. കദാലിക, ഇങ്ങനെയാണ് സംഭവിക്കുക, ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ ശിക്ഷ. എത്ര അനുഗ്രഹത്തിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ പുറത്താക്കിയത്, അവരെ നശിപ്പിച്ചത്. വഔറസ്നാഹ, അങ്ങനെ നാം അത് അനന്തരമായി നൽകി. ഖൗമൻ ആഖരീൻ, വേറൊരു കൂട്ടർക്ക്. അഥവാ ബനൂ ഇസ്രായീൽ, അനന്തര സ്വത്ത് നിന്നാണ് എങ്ങനെ കിട്ടുന്നതാ, വെറുതെ കിട്ടുന്നതാണല്ലോ. അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ പണിയെടുത്ത് കിട്ടുന്നതല്ല, വേറെ ആരൊക്കെയോ സമ്പാദിച്ചത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അതാണ് മീറാസ്. അനന്തരം കിട്ടിയതാണോ എന്ന് ചോദിക്കാറുണ്ടല്ലോ, അത് അള്ളാഹു തരുന്നതാ. അനന്തര സ്വത്ത് ഒരാൾക്ക് കിട്ടിയാൽ അത് ഒരു പണിയും ചെയ്യാതെ അള്ളാഹുവിന്റെ നിഅമത്താൽ ഒരാൾക്ക് കിട്ടുന്ന കാര്യമാണ്. ഒരാൾക്ക് അനന്തരമായി ധാരാളം സ്വത്ത് ലഭിച്ചാൽ അള്ളാഹുവിനെ അയാളെ നന്നായി സ്തുതിക്കണം. കാരണം അനന്തരമായി യാതൊന്നും കിട്ടാതെ മരിച്ചുപോയ ആളുകളുടെ കടം വീട്ടാൻ നടക്കുന്ന എത്രയോ അനന്തരാവകാശികളുണ്ട്. ഇന്ന് കിട്ടിയില്ലാന്ന് മാത്രമല്ല അവരുടെ കടം വീട്ടുക, അതിനുവേണ്ടി നടക്കുന്ന ആളുകളുണ്ട്. അത് അവരുടെ ബാധ്യത അല്ലെങ്കിലും, അനന്തരാവകാശികൾക്ക് എന്തല്ല, കടം വീട്ടുക അവരുടെ നിർബന്ധ ബാധ്യത അല്ല. അനന്തര സ്വത്തുണ്ടെങ്കിൽ ശരി, അത് കൊടുത്തിട്ട് മാത്രമേ അവർക്ക് എടുക്കാൻ പാടുള്ളൂ. സ്വത്തില്ലെങ്കിൽ അനന്തരാവകാശികൾക്ക് എന്തില്ല, നിർബന്ധ ബാധ്യത ഇല്ല. അത് നമ്മൾ വേറെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരാൾ മരിച്ചു, അയാളുടെ സ്വത്ത് ബാക്കിയുണ്ട്, കടവുമുണ്ട്. കടം വീട്ടി കഴിഞ്ഞിട്ട് സ്വത്ത് അനന്തരാവകാശികൾക്ക് എടുക്കാൻ പാടുള്ളൂ. പക്ഷേ ഒന്നുമില്ലാതെയാണ് ഇയാൾ മരിച്ചത്, കടം ബാക്കിയുണ്ട്. അനന്തരാവകാശികൾക്ക് അത് നിർബന്ധമുണ്ടോ വീട്ടുക എന്നുള്ളത്, അവരുടെ സ്വത്ത്, അവരുടെ സ്വന്തം പണിയെടുത്തത് വീട്ടണം ഇല്ല, അവർക്ക് എന്തില്ല, അത് നിർബന്ധമില്ല. അതുണ്ടാക്കിയ ആളുടെ ബാധ്യതയാണ്. അവർ വീട്ടുകാണെങ്കിൽ അത് ഖൈറാണ്, എഹ്സാനാണ്, നല്ല കാര്യമാണ്. പക്ഷെ എന്തില്ല, ബാധ്യതയില്ലെന്ന് മനസ്സിലാക്കുക. കടത്തിന്റെ ഗൗരവം അപ്പോ നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ തലയിലാണ് വരിക. ഉണ്ടാക്കി വെച്ച ആരെങ്കിലും കൂട്ടിക്കോളും എന്ന് വിചാരിച്ചിട്ട് കടം വാങ്ങി കൂട്ടരുത്. നമ്മുടെ തലയിലാണത് വരിക എന്ന്, നമ്മുടെ പാപഭാരത്തിൽ അത് വന്നേക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, അള്ളാഹു പറയുന്നത് അങ്ങനെ വേറൊരു ഖൗമിന് നാം അത് അനന്തരമായി കൊടുത്തു. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കത് അനന്തരാവകാശം എന്നതുപോലെ വെറുതെ കൊടുത്തു. അവർക്ക് വേണ്ടി ആകാശമോ ഭൂമിയോ കരഞ്ഞില്ല. അവർക്ക് വേണ്ടി, ഫിറഔനും കൂട്ടർക്കും വേണ്ടി. ഒമാക്കാനു മുൻതറീൻ, അവർക്ക് സമയം അല്പം നീട്ടിക്കൊടുക്കുകയും ചെയ്തില്ല. ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. എന്താണ് കാരണം? ആകാശവും ഭൂമിയും കരയുക ആർക്ക് വേണ്ടിയാണ്? ഭൂമിയിൽ നന്മ ചെയ്തവർക്ക് വേണ്ടിയാണ്. കാരണം ഒരു ഭൂമിയിൽ ഖൈർ ഉണ്ടെങ്കിൽ അതിന്റെ ഖൈർ ആർക്കുണ്ടാകും? ആ ഭൂമിയിൽ അതിന്റെ ഖൈർ കാണാം, ആ ആകാശത്ത് അതിന്റെ ഖൈർ കാണാം. അവന്റെ ഖൈറുകൾ, അവന്റെ നന്മകൾ ആ ആകാശത്തിലൂടെയാണ് അള്ളാഹുലേക്ക് കയറി പോകുന്നത്. അതിന്റെ ബറക്കാത്ത് നന്മ നടക്കുന്ന തൗഹീദുള്ള താഴത്തുള്ള അള്ളാഹുവിന് അനുസരണമുള്ള നാട്ടിൽ ബറക്കാത്ത് വർഷിക്കും. ശിർക്കും കുഫറും വൃത്തികേടുകളും നടക്കുന്ന സ്ഥലത്ത് ദുരന്തങ്ങൾ ഉണ്ടാകും, അവിടുത്തെ ബറക്കത്ത് തുടച്ചു നീക്കപ്പെടും, കരയിലും കടലിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെടും. അത് നീക്കാൻ വേണ്ടി മരം നട്ടിട്ടോ മലകൾ സംരക്ഷിച്ചിട്ടോ കുന്നിടിക്കാതിരുന്നിട്ടോ കാര്യമില്ല, ആദ്യം ശിർക്കും കുഫറും തോന്നിയോ അത് അവസാനിപ്പിക്കണം. അപ്പോഴാണ് നാട്ടിൽ ദുരന്തങ്ങളും അതുപോലുള്ള കാര്യങ്ങളും അതിൽ നിന്നൊക്കെ അള്ളാഹു മോചനം നൽകുക. അതുകൊണ്ട് സാലിഹായ ഒരാൾ മരിച്ചാൽ അയാൾക്ക് വേണ്ടി അയാൾ ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നിന്ന് റാഹത്താവുകയാണ്. എന്നാൽ മോശക്കാരൻ ഒരാൾ മരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? യസ്രിഹു മിൻഹു അൽഇബാദു വൽ ബിലാദു വശ്ശജറു വദ്ദവാബ്. അവൻ ചത്തല്ലോ എന്നതിൽ മനുഷ്യരും അതുപോലെ നാടും അതുപോലെ മരങ്ങളും മൃഗങ്ങളും വരെ ഇവന്റെ ശല്യം തീർന്നല്ലോ എന്നതിൽ ആശ്വസിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. യസ്തരീഹു മിൻഹു അൽഇബാദു വൽ ബിലാദു വശ്ശജറു വദ്ദവാബ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ പെട്ടുപോയിക്കൂടാ, നമ്മൾ മരിച്ചാൽ അവരുടെ ഷർറ് തീർന്നല്ലോ എന്നാളുകൾ വിചാരിക്കുന്ന ആളുകൾ ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശത്രുക്കളും ഇസ്ലാമിന്റെ ശത്രുക്കളും. ഒരുപക്ഷെ നല്ല ആളുകൾ മരിച്ചാൽ സന്തോഷിക്കും. തൗഹീദിന് വേണ്ടി ഒരുപാട് സംസാരിച്ച ആളുകൾ മരിച്ചു അയാൾ കാണാം, ശിർക്കിന്റെ നേതാക്കന്മാർ പറയും ഇത് ഫത്താണ്, ഇത് നമുക്ക് കിട്ടിയതാണ്. തൗഹീദിന് വേണ്ടി ശിർക്കിനെതിരെ സംസാരിച്ച ആളുകൾ മരിച്ചാൽ അവർ സന്തോഷിക്കുന്നതാണ്, അവർ സന്തോഷിക്കും. പക്ഷെ അതല്ലാത്ത മുഅ്മിനുകൾ നിന്റെ മരണത്തിൽ റാഹത്തായല്ലോ എന്ന് വിചാരിക്കരുത്. മറിച്ച് അവർക്ക് ഒരു ഖൈർ നഷ്ടപ്പെട്ടതിന്റെ വേദനയാണ് ഒരു മുഅ്മിൻ മരിച്ചാൽ ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ മരണം റാഹത്താകുന്ന ജീവിതം ഖൈറാകുന്ന ആളുകളിൽ, മരണം നമുക്ക് റാഹത്താകുന്ന ജീവിതം ഖൈറാകുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اصلح لنا ديننا الذي هو عصمه امورنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا اخرتنا التي فيها معادنا واجعل الحياه زياده لنا في كل خير واجعل الموت راحه لنا من كل شر. صلى الله وسلم على نبينا محمد وعلى اله واصحابه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.